നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം മിനി ചാക്കോ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
മിനി. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയെ അപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ ഗാർഹിക പീഡനത്തിന്റെ ഒരു നിർവചനത്തിന് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ നമ്മളെ നിർബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിലാണെങ്കിൽ അതിനെ പീഡനമായി കണക്കാക്കാറില്ല. അത്തരം നിയന്ത്രണത്തെയാണല്ലോ നമ്മൾ കോഴ്സീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഗാർഹിക പീഡനത്തെ കുറിച്ച് അവബോധം വളർത്താനുള്ള ഒരു മാസം എന്ന നിലയ്ക്ക് ഈ കോഴ്സീവ് കൺട്രോളിന് ഒരുപാട് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്താണ് ഈ കോഴ്സീവ് കൺട്രോൾ എന്ന് തന്നെ ആദ്യം ഒന്ന് പറയാമോ?
Controlling everything means നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക, നിങ്ങളെ കൊണ്ട് ഫ്രീ ആയിട്ടുള്ള ഡിസിഷൻസ് എടുപ്പിക്കാതിരിക്കുക, നിങ്ങളുടെ ഡിസിഷൻസ് എപ്പോഴും തെറ്റാണെന്ന് വരുത്തി തീർക്കുക. ഇത് പലതരത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അനുസരിച്ച് നമുക്കത് വിലയിരുത്താം. എനിക്കിപ്പോ ഞാനൊരു ഒപ്പീനിയൻ പറയുമ്പം ആ ഒപ്പീനിയൻ സ്വീകരിക്കുന്നുണ്ടോ, അതിനെ വിലയിരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും എന്റെ ഡിസിഷൻസ് എല്ലാം റോങ് ആയിട്ട് നിർവചിക്കുന്നുണ്ടോ. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതും ഇതിൽ പെടുന്നതാണ് ഈ കോഴ്സീവ് കൺട്രോളില്.
അപ്പോൾ ഈ കോഴ്സീവ് കൺട്രോളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചുരുക്കി പറയാമോ?
കോഴ്സീവ് കൺട്രോളിൽ പെടുന്നത് ഇമോഷണൽ അബ്യൂസ് ആണ് മെയിൻ ആയിട്ട്. കോളിംഗ് നെയിംസ്, ചെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുപ്പിഡ്, അങ്ങനത്തെ യു ഗുഡ് ഫോർ നത്തിങ്, നിനക്കൊന്നും അറിയില്ല, നീ ചെയ്യുന്ന എല്ലാം മോശമാണ്, നീ ചെയ്യുന്ന ഒന്നും ശരിയാവുന്നില്ല, അങ്ങനത്തെ ട്രീറ്റ്മെന്റ്. സൈക്കോളജിക്കലാണ് അത് മെയിൻ ആയിട്ട്. നമ്മൾ നോൺ വെജ് കഴിക്കാത്തവരെ നോൺ വെജ് കഴിക്കാനായിട്ട് നിർബന്ധിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഫ്രീഡം തരുന്നത് നമ്മുടെ ആ ഡയറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് റെസ്പെക്ട് ചെയ്യാതെ നമ്മളെ ഫോഴ്സ് ചെയ്യുക. പിന്നെ സെക്ഷുവൽ ആയിട്ട് വരുമ്പോഴും കോഴ്സീവ് കൺട്രോളാണ്. കുട്ടികൾ ഉണ്ടാകാൻ നമുക്ക് ഇപ്പം വേണ്ട. But we don't have a choice. നമുക്ക് ചോയ്സ് തരാതെ yes we need now, നമുക്ക് ഇപ്പം വേണം. അപ്പൊ അതിൽ നമ്മുടെ കൾച്ചറിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു അധികാരം പോലെയാണ് നമ്മളൊക്കെ എടുക്കുന്നത്. അപ്പൊ അതൊരു അധികാരമല്ല. ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ സെക്ഷുവൽ ഈസ് നോട്ട് എ പവർ ഗെയിം ഓർ അധികാരം, ഹസ്ബൻഡിന്റെ അധികാരമല്ല. ഇറ്റ് ഈസ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്.
ഓക്കെ.
Mutual consent needed for sexual activities and also for children. So it's a big topic. It is a big topic to talk. ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻസ് ആണത്. അവിടെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ അത് കോഴ്സീവ് കൺട്രോൾ ആണ്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മിനി പറഞ്ഞല്ലോ, ഒരുപാട് വലിയൊരു ടോപ്പിക് ആണ് ഈ കോഴ്സീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് ചുരുക്കി കുറച്ച് എക്സാമ്പിൾസ്, ഇപ്പം ഇനി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു അല്ലെ, കുറച്ച് ഇമോഷണൽ ആയിട്ട് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ എന്താ സെക്ഷുവൽ ആയിട്ടുള്ള നിർബന്ധിക്കുന്ന കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ കോഴ്സീവ് കൺട്രോൾ ആകാം, അത് പലപ്പോഴും പലരും അറിയണമെന്നില്ല. അപ്പൊ അതേക്കുറിച്ചൊരു അവയർനെസ് എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ചില എക്സാമ്പിൾസ് അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ കൂടി ഒന്ന് വ്യക്തമാക്കാമോ?
ഒരുതരം ഐസൊലേഷൻ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഇവർ നോക്കും. ഇവരുടെ പവറും കൺട്രോളും കൊണ്ട് പിള്ളേരോടൊക്കെ നമ്മുടെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരെ നമ്മുടെ എഗെയിൻസ്റ്റ് ആക്കും. അപ്പൊ പിള്ളേർ പറയും, അമ്മ കൊള്ളില്ല, അമ്മയ്ക്കൊന്നും അറിയില്ല, അപ്പനെല്ലാം അറിയാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പിള്ളേർക്ക് ഉണ്ടാകും. അപ്പൊ അത് കോഴ്സീവ് കൺട്രോളിൽ വരുന്നതാണ്. തിരിച്ചും അങ്ങനെ തന്നെ വരാം. ഇപ്പൊ അമ്മമാരാണ് അബ്യൂസീവ് എങ്കില് തിരിച്ചങ്ങനെ വരാം. പിള്ളേരെ നമ്മുടെ അബ്യൂസ് ചെയ്യുന്ന ആളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് അവര് നല്ലതായി മറ്റേ ചീത്തയാക്കുക. അപ്പൊ ഇതുപോലെ തന്നെ അവര് പുറത്തു പോയിട്ട് ഫ്രണ്ട്സിനോടും, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, അവരോടും ചിലപ്പം കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അവരെ ഇവരിൽ നിന്ന് അകറ്റാൻ നോക്കും. അപ്പൊ അത് സോഷ്യൽ ആയിട്ടുള്ള കൺട്രോൾ, കമ്മ്യൂണിറ്റി കൺട്രോൾ. പിന്നെ റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസുകളിൽ ചിലപ്പം കോസ്റ്റീവ് കൺട്രോൾ വരാം, നമുക്ക് നമ്മളെ അതിന് സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കുറ്റം പറയുക, അങ്ങനത്തെ കൺട്രോൾ, റിലീജിയസ് കൺട്രോൾ, സ്പിരിച്വൽ കൺട്രോൾ.
ഓക്കെ.
പിന്നെ എഡ്യൂക്കേറ്റഡ് വൈഫ്മാരുണ്ട്, എഡ്യൂക്കേഷൻ ഇവിടെ വന്ന് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ട്, അപ്പോൾ അവരെ വീട്ടുജോലിക്ക് വേണ്ടി നിർത്തി ജോലി ചെയ്യാൻ വിടുന്നില്ല, അവർ കൺട്രോളാണ്, നമ്മുടെ ഇഷ്ടത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. പിന്നെ വേറൊന്ന് ഫൈനാൻഷ്യൽ കൺട്രോൾ, പൈസ ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക, അതിനുള്ള അക്കൗണ്ട്, എല്ലാത്തിൻ്റെ അക്കൗണ്ട് കാണിക്കണം, പൈസയുടെ മുഴുവൻ കൺട്രോളും വെക്കുന്നവരുണ്ട്, ഒരു ഫ്രീഡവും തരാതെ. അപ്പോൾ ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, കാരണം 5 പൈസ പോലും കയ്യിലില്ല. അവർ ചിലപ്പം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ 5 പൈസ പോലും കയ്യിലില്ല, ജോയിന്റ് അക്കൗണ്ടാണ്, ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് പൈസ എടുക്കാനുള്ള ഫ്രീഡം ഇല്ല. ജോയിന്റ് അക്കൗണ്ട് ആകാൻ നിർബന്ധിക്കുക, പേഴ്സണൽ അക്കൗണ്ട് സമ്മതിക്കാതിരിക്കുക. പേഴ്സണൽ അക്കൗണ്ട് സമ്മതിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പൈസയുടെ കൺട്രോൾ അപ്പം ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, നമ്മൾ ജോലിക്ക് പോകുമ്പം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കുക എവിടെ പോയാലും, അങ്ങനത്തെ ഒരു കൺട്രോൾ, അതും ഒരു വലിയ ഒരു കോസ്റ്റീവ് കൺട്രോളിൽ പെടുന്നതാണ്. ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നത് മാത്രമല്ല ഗാർഹിക പീഡനം, നമ്മളെ സൈക്കോളജിക്കലായിട്ട് പീഡിപ്പിക്കുന്നതും ഗാർഹിക പീഡനമാണ്, നമ്മളെ സെക്ഷുവലായിട്ട് പീഡിപ്പിക്കുന്നതും ഗാർഹിക പീഡനമാണ്, നമ്മളെ ഏത് വിധത്തിൽ കൺട്രോൾ ചെയ്യുന്നതും ഗാർഹിക പീഡനമാണ്.
ഓക്കെ. ഈ കോവേഴ്സീവ് കൺട്രോൾ അല്ലെങ്കിൽ ഈ നിർബന്ധിത നിയന്ത്രണം നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ് പിന്നീട് ചെയ്യേണ്ടത്? ഇത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുവാണോ? കാരണം ഇത് അവരുടെ ഒരു സുരക്ഷയെ ബാധിക്കുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പൊ അതിനെ എങ്ങനെയാണ് പിന്നെ അവർക്ക് തന്നെ അവർ സംരക്ഷണം നൽകേണ്ടത്?
അവർക്ക് പോലീസിനെ അറിയിക്കണമെങ്കിൽ പോലീസുമായിട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യാം. 000 അല്ല കേട്ടോ, 000 എമർജൻസി സിറ്റുവേഷൻ നമ്മൾ വിളിക്കുള്ളൂ. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഡൊമസ്റ്റിക് വയലൻസ് ലയൻസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നിങ്ങളത് നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചാൽ ഡൊമസ്റ്റിക് വയലൻസ് ലയൻസ് ഓഫീസറിന്റെ നമ്പർ തരും. ആ നമ്പർ എടുത്ത് ഡൊമസ്റ്റിക് വയലൻസ് ലയൻസ് ഓഫീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളോട് പറയും. ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ഇടാം ുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ടുണ്ട്, അത് അവരുടെ പോലീസ് അസസ്മെന്റ് ആണേ. അപ്പൊ അതിനനുസരിച്ച് അവര് പ്രൊട്ടക്ഷൻ ഓർഡർ നമുക്ക് തരും, അല്ലെങ്കിൽ AVO തരും, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവര് നമുക്ക് ഉപദേശം തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1800 റിസ്പെക്ട് വിളിക്കാം. 1800 റിസ്പെക്ട് 737732. ഇത് ഓൾ ഓവർ ഓസ്ട്രേലിയ 24/7 ഡൊമസ്റ്റിക് വയലൻസ് ഫാമിലി വയലൻസ് ആൻഡ് സെക്ഷൽ അസോൾട്ട് നമ്പറാണ്. എല്ലാവർക്കും 24/7 വിളിക്കാൻ പറ്റിയ ഒരു നമ്പറാണ്. വിളിച്ച് സപ്പോർട്ടും സർവീസ് റിഫറൽ എല്ലാ ഇൻഫർമേഷൻസും പിന്നെ കൗൺസിലിംഗ് പ്ലസ് കൗൺസിലിംഗ് എല്ലാവർക്കും കിട്ടും. 1800 റിസ്പെക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ അവർക്ക് കംപ്ലീറ്റ് അവർക്ക് പ്രൈവറ്റ് ആവാം, അവരുടെ നെയിം കൊടുക്കണ്ട, അവർക്ക് അനോണിമസ് ആവാം, അവരുടെ നമ്പർ കൊടുക്കണ്ട, അവർക്ക് റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ആ നമ്പർ തന്നെ, അവരുടെ തന്നെ വെബ്സൈറ്റിൽ പോയാൽ ഡൊമസ്റ്റിക് വയലൻസ് എന്താണെന്നും കോസീവ് കൺട്രോൾ എന്താണെന്നും ഇമോഷണൽ അബ്യൂസ് എന്താണെന്നും സെക്ഷൽ അസോൾട്ട് എന്താണെന്നും ഫൈനാൻഷ്യൽ അബ്യൂസ് എന്താണെന്നും എല്ലാം അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. www.1800respect.org.au.
ഓക്കെ. ലോക്ക്ഡൌൺ സമയത്ത് ഓസ്ട്രേലിയയിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഓസ്ട്രേലിയ ഇവർക്കായി അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് ഓസ്ട്രേലിയ നൽകുന്ന പിന്തുണ അല്ലെ സർവീസുകൾ എന്തൊക്കെ സേവനങ്ങളാണ് ഓസ്ട്രേലിയ നൽകുന്നത്?
ഐ വുഡ് സേ, ഞാൻ പറയും, ഇത് ദ ബെസ്റ്റ് സർവീസ് ഓസ്ട്രേലിയ കൊടുക്കുന്നത് ഒരു 24/7 ലൈൻ ആണ്. ആ ലൈൻ നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റുന്നോ അത് നമ്മൾ ഉപയോഗിക്കണം. ആ ലൈൻ ഉപയോഗിച്ച് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പഠിക്കണം. കൗൺസിലിംഗ് ഉണ്ട്, റിഫറൽസ് ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. ഇതൊരു നാഷണൽ ആയിട്ടുള്ള സർവീസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ തന്നെ സ്റ്റേറ്റിന്റെ സെയിം സർവീസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഗൂഗിളിൽ പോയി അടിച്ചാൽ മതി, ഡൊമസ്റ്റിക് വയലൻസ് സപ്പോർട്ട് സർവീസസ് ഇൻ വിക്ടോറിയ അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡ്, ദ നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും ഗൂഗിളിൽ നിന്ന്. പിന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകളുണ്ട്, ഫൈനാൻഷ്യൽ ലൈൻ ഉണ്ട്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഫൈനാൻഷ്യൽ നമ്പർ വിളിച്ചാൽ നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയയില് ഏതൊക്കെ സർവീസസുകളാണ് നിങ്ങളെ ഫൈനാൻഷ്യൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ലൈൻ വിളിക്കാൻ കിട്ടും. പിന്നെ എമർജൻസി അക്കോമഡേഷൻ ഉണ്ട്, പിള്ളേരും അമ്മമാരും പിള്ളേർക്കും പോകാനുള്ള എമർജൻസി അക്കോമഡേഷൻ അവിടെ 3 മാസം വരെ നമുക്ക് താമസിക്കാം. പിന്നെ സെൻട്രൽ ലിങ്ക് ക്രൈസിസ് പേയ്മെന്റ് കൊടുക്കും ഡൊമസ്റ്റിക് വയലൻസ് സിറ്റുവേഷൻ ലീവ് ചെയ്യുന്നവർക്ക്. അതിന് പോലീസ് റിപ്പോർട്ട് നമ്പർ വേണം. പോലീസ് ഇപ്പൊ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ഓഫീസറുമായിട്ട് ടോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു റിപ്പോർട്ട് നമ്പർ അവർ തരുവാണെങ്കിൽ അത് മേടിക്കാൻ സെൻട്രൽ ലിങ്ക് കൊടുത്താലും മതി. റെന്റ് അസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇന്റർപ്രറ്റർ സർവീസ് 24/7 ഉണ്ട്. 131450 ഏത് സമയത്തും ഇന്റർപ്രറ്റേഴ്സിനെ, മലയാളം ഇംഗ്ലീഷ് അറിയാൻ വയ്യെങ്കിൽ ഇന്റർപ്രറ്റേഴ്സിനെ വിളിച്ച് മലയാളി ഇന്റർപ്രറ്റേഴ്സ് നമ്മളെ സഹായിക്കും.
ഓക്കെ, അപ്പം ഇനി ഈ കോവേഴ്സീവ് കൺട്രോൾ ഒരു കുറ്റകൃത്യമായിട്ടാണല്ലോ അല്ലേ ഇവിടെ ഓസ്ട്രേലിയ കണക്കാക്കുന്നത്?
ഫിസിക്കൽ വയലൻസ് ആൻഡ് സെക്ഷൽ അസോൾട്ട് ബോത്ത് ആർ എ ക്രൈം. പക്ഷേ കോവേഴ്സീവ് കൺട്രോൾ ഇൻ ടാസ്മാനിയയിൽ അവർ ക്രൈം ആയിട്ട് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു, ഇറ്റ് ഈസ് ക്രിമിനലൈസ്ഡ്. ബട്ട് അതർ സ്റ്റേറ്റ്സ്, നമ്മൾ വേറെ വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ്, സൗത്ത് ഓസ്ട്രേലിയ, അവരൊക്കെ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല.
ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് പങ്കുവെച്ചതിന് വളരെയധികം നന്ദി മിനി ചക്കോ.
നോ പ്രോബ്ലം, എനി ടൈം. ഞാൻ പിന്നെ എനി ടൈം ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. പേര് പറയണമെന്നൊന്നുമില്ല, ജസ്റ്റ് വോയിസ് അത് മാത്രം മതി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.